ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിൾ ഒരിക്കലും സംശയ പ്രശ്നങ്ങളിൽ അവസാനിക്കുന്നില്ല എന്നോർക്കണം. വേദപുസ്തക എഴുത്തുകാർ പ്രശ്നം ഉന്നയിക്കുകയും ഉത്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കാലത്തെ എഴുത്തുകാർ പ്രശ്നങ്ങൾ, സംശയങ്ങൾ, ഊരാക്കുടുക്കുകൾ ഉയർത്തിക്കാട്ടുന്നു. അവർക്ക് നിവർത്തി കണ്ടെത്താൻ കഴിയുന്നില്ല. നാം തന്മൂലം മാനസികമായും ധാർമ്മികമായും കുഴങ്ങിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ അപ്രകാരമല്ല. അത് ചോദ്യങ്ങൾ ചോദിക്കുന്നു, മാനുഷിക വിഷമതകൾ നിരത്തിവെക്കുന്നു, അവസാനത്തിൽ സംശയഛേദനം വരുത്തുന്നു, നിരാശ തുടച്ചു നീക്കുന്നു. ഇതുകൊണ്ടത്ര അനേകരും ബൈബിളിനെ സ്നേഹിക്കുന്നത്. അപ്രകാരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലായ ഹബക്കൂക്ക് പ്രവാചകനെയാകുന്നു നാം ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. പ്രവാചകന്റെ ഹൃദയം സംശയത്താൽ നിറഞ്ഞു നിൽക്കുന്നു. തൻ്റെ ജനത്തിനിടയിലെ അന്യായവും അതിക്രമവും നീതികേടും നീചത്വവും കണ്ട് മനം മടുത്ത പ്രവാചകൻ ദൈവത്തോട് പരാതി പറയുന്നു. അവൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ദൈവമേ എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ദൈവമേ അവിടുന്ന് ഇതൊന്നും കാണാത്തതുപോലെ പോകുന്നത്? അവിടുന്ന് കണ്ണടയ്ക്കുന്നത് കൊണ്ട് ഇവിടെ ഈ തോന്നിവാസങ്ങളെല്ലാം കൂടിക്കൂടി വരികയാണ് ദൈവമേ. ദൈവമേ, അവിടുത്തെ മൗനം ഈ അന്യായങ്ങൾക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് പോലെയാകുന്നു. ദൈവമേ എന്തുകൊണ്ട്? എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട്? സംശയം ഒരു മനുഷ്യനെ തകർക്കുവാൻ മതിയായതാകുന്നു എന്ന് നാം ഇന്നലെ കണ്ടു. ഹബക്കൂക്ക് ആർദ്രതയോടുകൂടിയ ഹൃദയമുള്ളവനായിരുന്നു എന്ന് നാം കണ്ടു. തൻ്റെ ദേശത്തോടുള്ള കരുതലാണ് നമുക്ക് അവൻ്റെ ചോദ്യത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പാപത്തെ അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു മനോഭാവമായിരുന്നു ഹബക്കൂക്കിൻ്റേത്. അന്യായവും അധർമ്മവും ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെടുന്നതും നിരപരാധികൾ പീഡിപ്പിക്കപ്പെട്ടും ചൂഷണം ചെയ്യപ്പെട്ടും കഷ്ടപ്പെട്ടും കഴിഞ്ഞുകൂടുന്നതും കണ്ടു നിൽക്കുവാൻ ഹബക്കൂക്കിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുന്നു, ദൈവമേ ഈ കാര്യത്തിൽ അവിടുന്ന് എന്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നില്ല? ഒന്നാം വാക്യത്തിൽ ഹബക്കൂക്കിൻ്റെ ഭാരവും പ്രയാസവും നാം കാണുന്നു. രണ്ടാം വാക്യത്തിൽ ഹബക്കൂക്കിൻ്റെ വിളിയും നിലവിളിയും കാണുന്നു. മൂന്നാം വാക്യത്തിൽ ഹബക്കൂക്കിൻ്റെ പരാതിയെങ്കിൽ നാലാം വാക്യത്തിൽ പ്രവാചകന്റെ അലംഭാവമാകുന്നു നാം കാണുന്നത്. ദൈവത്തിന് ഹബക്കൂക്കിനോട് പറയുവാൻ ഒരു ഉത്തരമുണ്ട്. ഈ പറഞ്ഞതാകുന്നു താങ്കളുടെ പ്രശ്നമെങ്കിൽ താങ്കളോടും ദൈവത്തിന് ഒരു മറുപടി പറയുവാനുണ്ട് കേട്ടോ. ഇന്ന് അഞ്ചാം വാക്യം നമുക്ക് നോക്കാം. ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ദൈവം പ്രവാചകനോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവം ഹബക്കൂക്കിനോട് പറയുകയാണ്, ഹബക്കൂക്കേ നീ ഈ മറ്റുള്ള രാജ്യങ്ങളെ ഒന്ന് നോക്കിക്കേ. ദൈവം ഹബക്കൂക്കിനെ വെല്ലുവിളിക്കുകയാണ്, എടാ കുഞ്ഞെ നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഞാൻ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ലോകവ്യാപകമായ കാഴ്ചപ്പാട് നിനക്കുണ്ടാകട്ടെ. ഒരു പ്രതിസന്ധിക്ക് പുറമെ അതിലും വലിയ ഒരെണ്ണം, വടക്കേ വലിയ ആശൂര്യ സാമ്രാജ്യം കീഴടക്കപ്പെട്ടു. അതിൻ്റെ തലസ്ഥാന നഗരമായിരുന്ന നിനവെ അശേഷം നശിപ്പിക്കപ്പെട്ടു. യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ഒരു രാജ്യം ഉയർന്നു വരുന്നു. അവർ ഇതിനോടകം മിസ്രൈമ്യരുടെ മേൽ ഒരു വിജയം വരിച്ചു കഴിഞ്ഞു. ആ വിജയാളി നെബുക്കനേസർ ആകുന്നു. അവൻ ബാബിലോണിനെ ഒരു ലോകശക്തിയായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ദൈവം ഹബക്കൂക്കിനോട് പറയുകയാണ്, ഈ രാഷ്ട്രങ്ങളിൽ നോക്കിയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണോ നീ പറയുന്നത്? ഞാൻ 50 മുഴം പൊക്കത്തിൽ അവിടെ കയറിയിരുന്ന് ഈ ലോകത്തെ അങ്ങനെ അങ്ങ് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയല്ല കേട്ടോ, ഞാൻ വളരെയധികം വ്യാപൃതനായിരിക്കുകയാണ്. സർവാധിപതിയായിട്ടാണ് ദൈവം പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാപത്തെ അവിടുന്ന് നോക്കാതെ വിടുന്നു എന്ന് കരുതരുത്. പാപത്തിനെതിരായി അവൻ നീങ്ങുന്നുണ്ട്. പാപം ശിക്ഷിക്കപ്പെടാതെ പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുതേ. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ദൈവം പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ തന്നെ നിങ്ങൾക്ക് പ്രയാസമായി വരും. ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ വളരെയധികം ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ദൈവം ഇപ്പോൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹബക്കൂക്കിനോട് പറയുമ്പോൾ, ദൈവമേ അല്പമൊന്ന് കുറയ്ക്കണേ എന്ന് പ്രവാചകൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതായി നാം കാണുവാൻ പോവുകയാണ്. പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ വിശുദ്ധ പൗലോസ് പ്രസംഗിച്ച വലിയ ദൂതിൽ ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട്. പൗലോസ് പ്രസംഗിച്ചിട്ടുള്ളതിൽ അതിപ്രധാനമായ ഒരു പ്രസംഗമാകുന്നു ഇത് എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ഈ കാലത്ത് മനുഷ്യൻ വളരെ കുറച്ച് ശ്രദ്ധയെ ഈ പ്രസംഗത്തിന് കൊടുക്കുന്നുള്ളൂ. ഈ പറഞ്ഞ പ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ്, അതിൻ്റെ 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്നുമാകുന്നു വിശുദ്ധ പൗലോസ് ഈ ഉദ്ധരണി എടുത്തതെന്ന് നമുക്കറിയാം. ഈ വാക്യത്തിൻ്റെ ആശ്ചര്യജനകമായ ഒരു പ്രയോഗമാകുന്നു ഇവിടെ കാണുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്നത് ദൈവം ഒരു രക്ഷ ഒരുക്കിയിരിക്കുന്നു, അവൻ അതേതെങ്കിലും കോണിലല്ല, അതെ അവൻ അത് നിർവഹിച്ചേ തീരൂ, നിർവഹിക്കും. ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് പെസഹാ പെരുന്നാളിനായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യഹൂദന്മാർ യെരുശലേമിൽ വന്നുകൂടിയിരുന്നു. അവരെല്ലാം അറിഞ്ഞതാണ് നസറേത്തുകാരനായ യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു എന്നും 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നും ഒരു കിംവദന്തി ഉണ്ടെന്ന്. അത് അവർ പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞിരുന്നിരിക്കും. അത് മാത്രമല്ല, പെന്തക്കോസ്ത് നാളിൽ ആ ചെറിയ കൂട്ടം ക്രിസ്തു വിശ്വാസികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന സമയത്തും ലോകത്തെമ്പാടുമുള്ള യഹൂദന്മാർ യെരുശലേമിൽ ഉണ്ടായിരുന്നു. ആ സമയത്തും തുടർന്നുള്ള ദിവസങ്ങളിലും അനേകർ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ചു. ഈ വാർത്ത വെളിയിൽ വന്നപ്പോൾ ആദ്യം റോമാ സാമ്രാജ്യം അത് കണ്ടില്ലെന്ന് നടിച്ചു. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, അവരുടെ കാലത്ത് ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. ഒരു മനുഷ്യൻ വന്നു പറഞ്ഞാലും ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കുവാൻ പോകുന്നില്ല. എത്ര വലിയ അവഗണന, കണ്ടിട്ടും കണ്ടില്ലാപ്പെട്ട് നടക്കുന്ന മനുഷ്യന്റെ വ്യാജഭാവം. ഇന്ന് ലോകം ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം ഈ പാപത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നില്ല? പ്രിയ സുഹൃത്തെ, ദൈവം പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. 1900 വർഷങ്ങൾക്ക് മുൻപ് ദൈവം തൻ്റെ ഓമന പുത്രനെ പാപത്തിന് പരിഹാരമായി മരിക്കുവാൻ അയച്ചു. ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ദൈവം ആരും ക്ഷണിക്കാതെ തന്നെ പ്രവേശിച്ചു. ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് താൻ വീണ്ടും പ്രവേശിക്കുവാൻ പോവുകയാകുന്നു എന്ന മുന്നറിയിപ്പ് ദൈവം നൽകിയിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യർ പാപത്തിൽ അങ്ങനെ ആറാടി ജീവിക്കുകയാണ്. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നു. വിശുദ്ധ പൗലോസ് ഹബക്കൂക്കിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വളരെ രസകരമായിട്ടാണല്ലോ, നാം ഒരിക്കലും ചിന്തിക്കാത്ത ഭാഗങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ദാസന്മാർ വിവരിക്കുന്നത് എത്ര ശ്രദ്ധേയമാണല്ലേ. ഹബക്കൂക്കിൻ്റെ കാലത്ത് ദൈവം നിർഗുണനായിരിക്കുകയല്ലായിരുന്നു. എല്ലാ അന്യായവും യുദ്ധവും പാപവും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നതിൻ്റെ മധ്യത്തിൽ ദൈവം ഭരിക്കുകയും ന്യായവിധിക്കായി ഒരുങ്ങുകയുമായിരുന്നു. ഇനിയും താൻ ചെയ്യുവാൻ പോകുന്നത് ദൈവം പ്രത്യേകം എടുത്തു പറയുവാൻ പോകുന്ന 6-ാം വാക്യം. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദേരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. ഹബക്കൂക്കിനോട് ദൈവം പറയുകയാണ്, നിന്റെ ചുറ്റും നീ ഒന്ന് നോക്കിക്കേ. ആ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ഒരു രാഷ്ട്രം ഉയർന്നു വരുന്നു. അത് ലോകത്തിലെ വലിയ ശക്തികളിൽ ഒന്നാമത്തേതായിരിക്കും. ദാനിയൽ പ്രവചനം പഠിച്ചപ്പോൾ നാം കണ്ടതാണ് ഈ പറഞ്ഞത് ശരിയാകുന്നു എന്ന്. ദാനിയലിന്റെ ദർശനത്തിലെ സിംഹം ബാബിലോൺ ആയിരുന്നു. ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങളുടെ നിരയിൽ ഒന്നാമത് നിൽക്കുന്നത് ബാബിലോൺ ആയിരുന്നു. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ദൈവം ഹബക്കൂക്കിനോട് പറയുകയാണ്, ബാബിലോന്യർ യഹൂദയുടെ ദേശം അവരിൽ നിന്നും പിടിച്ചെടുക്കുവാൻ പോവുകയാകുന്നു എന്ന്. ഇതൊരു ഉൾക്കിടിലത്തോടുകൂടി മാത്രമേ ഹബക്കൂക്കിന് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അല്ല, ആരാണെങ്കിലും ഇങ്ങനൊരു കാര്യം കേട്ടാൽ ഞെട്ടിപ്പോകുമല്ലോ ഇല്ലേ. ഇത്രയും വേഗതയുള്ള ഒരു രാജ്യം എന്നത്, ഉഗ്രതയും വേഗതയും ഉള്ള ഒരു രാജ്യം എന്നത് ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു വിശദീകരണം തന്നെയാകുന്നു. അവർ കയ്പ് നിറഞ്ഞവരും വെറുപ്പ് നിറഞ്ഞവരും എടുത്തിയാട്ടക്കാരും ലോകത്തെ കീഴടക്കുവാനുള്ള വ്യഗ്രതയോടെ അവർ മുൻപോട്ട് നീങ്ങിയവരും ആകുന്നു. യഥാർത്ഥത്തിൽ അവർ യെരുശലേമിനെ 3 പ്രാവശ്യം പിടിച്ചെടുക്കിയതാണ്. 3-ാം പ്രാവശ്യം അവർ ആ പട്ടണത്തിന് തീ കൊടുത്തു, മുഴുവനായിട്ട് അതങ്ങ് നശിപ്പിച്ചു. ഈ ബാബിലോന്യർക്ക് അവർക്ക് തന്നെ ഒരു നിയമം ഉണ്ടായിരുന്നു. തങ്ങളാണ് ഏറ്റവും ഉയർന്ന വർഗമെന്നും ഭരിക്കുന്ന വർഗമെന്നും മറ്റും അവർ കരുതി. ആരെയും അവർക്ക് തുല്യമായി പരിഗണിച്ചിരുന്നില്ല. തങ്ങൾ വളരെ കൂടിയവരാകുന്നു എന്ന തലക്കനം ബാബിലോന്യർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. 7-ാം വാക്യത്തിൽ അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ, അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരുടെ ശ്രേഷ്ഠത അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവർ തങ്ങളിൽ തന്നെ അങ്ങ് ആശ്രയിക്കുകയാണ്. അവർക്ക് ഭയങ്കര ആത്മവിശ്വാസവും ഭയങ്കര പൊങ്ങച്ചം പറച്ചിലും ആയിരുന്നു. ഈ മഹാസാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന നെബുക്കനേസറിൽ ഈ സ്വഭാവങ്ങളെല്ലാം കണ്ടിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് നെബുക്കനേസർ ഒരുതരം ബുദ്ധി പൊയ്പോയ മനുഷ്യനെ പോലെ ജീവിച്ചു എന്നാണ്. താൻ ആരാകുന്നു എന്നുപോലും നെബുക്കനേസർ അറിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വാസ്തവത്തിൽ അവൻ കാട്ടിൽ നടന്ന് പുല്ല് തിന്നുന്ന അനുഭവം രാജാവിനുണ്ടായി. അഹങ്കാരത്തിൻ്റെ ഫലം നോക്കണേ. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളേക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. എത്ര ഭയങ്കരമായ ഒരു ചിത്രമാകുന്നു ഇവിടെ നാം കാണുന്നത് അല്ലേ. മറ്റേതൊരു രാജ്യത്തെക്കാളും ഉന്നതമായി ബാബിലോന്യർ കുതിരപ്പട്ടാളത്തെ ഉപയോഗിച്ചിരുന്നു. അന്നത്തെ കാലത്ത് മിസ്രൈമ്യർ രഥങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അശൂര്യർ അന്നത്തെ ഏറ്റവും നല്ല രഥങ്ങൾ കണ്ടുപിടിച്ച് ഉപയോഗിച്ചിരുന്നു. നഹുമിൻ്റെ പുസ്തകത്തിൽ നാം അത് പഠിച്ചതോർക്കുന്നുവല്ലോ. ഇതാ ബാബിലോന്യർക്ക് വ്യത്യസ്തമായൊരു വിധം, അതായത് കുതിരപ്പട്ടാളം വൈകുന്നേരത്തെ ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയുള്ളവ. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. നോക്കണേ, വിശന്ന് വലഞ്ഞ മൃഗങ്ങളെപ്പോലെയും ഭീകരങ്ങളായ പക്ഷികളെപ്പോലെയും ബാബിലോന്യ സൈന്യം തങ്ങളുടെ ഇരയുടെ മേൽ ചാടി വീണവരെ നശിപ്പിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനിയും ഒൻപതാം വാക്യം ഞാൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. ദൈവത്തിൻ്റെ ജനം, അതെ യഹൂദ, അക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർ ചെയ്തതൊന്നുമില്ല. ബാബിലോന്യ വരുമ്പോൾ കണ്ടുകൊള്ളണം അക്രമം വാസ്തവത്തിൽ എന്തവാണ് എന്ന്, സംഹാരം എങ്ങനെയാണെന്നൊക്കെ അപ്പോഴാണ് കാണേണ്ടത്. ദൈവം യഹൂദയുടെ മേൽ ഒരു വലിയ അക്രമം അഴിച്ചു വിടുവാൻ പോകുന്നു. മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നത് എത്ര പരമാർത്ഥമായിരിക്കുന്നു. അവരുടെ മുഖം മുൻപോട്ട് ബന്ധപ്പെടുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശത്രുവിനെ തോൽപ്പിക്കുവാനോ തടഞ്ഞു നിർത്താനോ ആർക്കും സാധിക്കില്ല എന്നാകുന്നു. അവർ കൊടുങ്കാറ്റ് പോലെ അടിച്ചു കയറും. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. യെരുശലേമിനെതിരെ നെബുക്കനേസർ തൻ്റെ സൈന്യത്തെ 3 പ്രാവശ്യം അയച്ചു. ഒടുവിലത്തെ പ്രാവശ്യം അവൻ പട്ടണവും ദേവാലയവും എല്ലാം തീ വെച്ച് ചുട്ടുകളഞ്ഞു. ശേഷിച്ച ജനങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയി. ബാബിലോന്യർക്ക് യഥാർത്ഥത്തിൽ ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു, എങ്ങനെയെങ്കിലും എത്രയും അധികം രാജ്യങ്ങൾ പിടിച്ചടക്കി എത്രയും അധികം ജനങ്ങളെ അടിമകളാക്കണം. തെക്കേ രാജ്യമായ യഹൂദയ്ക്കും സംഭവിച്ചത് ഇതാണ്. 10-ാം വാക്യം ഞാനത് വായിക്കട്ടെ. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു, പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു. അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു, പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു എന്ന്. ഈ ബാബിലോന്യർ അവരുടെ ശക്തിയിലും തങ്ങളുടെ ദൈവങ്ങളിലും ആത്മവിശ്വാസമുള്ളവരായിരുന്നു. അവർക്ക് മുൻപുണ്ടായിരുന്ന അശൂര്യരെ പോലെ ബാബിലോന്യർക്കും വളരെ ക്രൂരന്മാരായി തന്നെ ഇടപെടുന്ന സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രുക്കളെ കീഴടക്കി അവർ മുന്നേറി. അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നുവെന്ന്, അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കുമെന്ന്. ചുറ്റുമതിലുകളുള്ള പട്ടണങ്ങളൊക്കെ കീഴടക്കുവാൻ ബാബിലോന്യർക്ക് ഒരു പ്രയാസവുമില്ലായിരുന്നു. അങ്ങനെ കീഴടക്കി കഴിഞ്ഞാൽ ആ പട്ടണത്തിലുള്ള സകലരെയും അടിമകളാക്കി കൊണ്ടുപോവുകയായിരുന്നു അവരുടെ പതിവ്. എന്ന് പറഞ്ഞാൽ മൃഗത്തെ പോലെ അവരെ പരിഗണിച്ചിരുന്നു എന്ന്. 11-ാം വാക്യത്തിൽ അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായിത്തീരും. സ്വന്ത ശക്തി അല്ലോ അവന് ദൈവം. വാസ്തവത്തിൽ ഈ പറഞ്ഞതാണ് നെബുക്കനേസർ ചെയ്തത്. ദാനിയൽ പ്രവചനം 4:30 ഈ മനുഷ്യന്റെ വാക്കുകൾ ഇപ്രകാരമാകുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അഹങ്കാരത്താൽ അവൻ അങ്ങനെ ഉയർന്നുയർന്നു പോയി. അവൻ അവനെ തന്നെ ആരാധിക്കുവാൻ തുടങ്ങി. അവൻ ദൈവത്തിലൊരു ആശ്രയവും ഇല്ലാത്തവനായി തന്നിൽ തന്നെ ആശ്രയിച്ചു. ഇന്നും അങ്ങനെ അനേകരെ കാണുവാൻ സാധിക്കുമല്ലോ. സ്വയത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ മറന്നു കളയുന്ന പ്രകൃതം. ഇന്ന് വിനയപ്പെടുവാൻ മനുഷ്യർക്കും മനസ്സില്ല. സമൂഹത്തിലെ പ്രശ്നത്തിന് കാരണം ഈ വിനയമില്ലാത്ത അവസ്ഥ കൊണ്ടല്ലേ? ആരും ആർക്കും വഴങ്ങുകയില്ല. തമ്മിൽ തലതല്ലിക്കേറി നശിക്കുവാൻ പിശാച് മനുഷ്യന് സമ്മാനിച്ച ഏറ്റവും മാരകമായ ആയുധമാകുന്നു വിനയമില്ലായ്മ. നെബുക്കനേസറിന് സംഭവിച്ചതുപോലെ ഇതൊരു ഭ്രാന്താണ്, ഒരുതരം ഭ്രാന്ത്. സമൂഹം മുഴുവൻ ഭ്രാന്തന്മാരാണ്, ഈ ലോകം ഒരു ഭ്രാന്താലയമാകുന്നു എന്നൊക്കെ പറഞ്ഞവരെ നാം ഭ്രാന്തന്മാരെന്ന് വിശേഷിപ്പിച്ചില്ലേ? ഇന്നത്തെ അവസ്ഥ നോക്കിയിട്ട് ആരാ ശരി? ഓരോ നേതാക്കന്മാരും പറയും ഞങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂ എന്ന്. ഞങ്ങൾ ചെയ്തത് മാത്രമാണ് ശരി, ഞങ്ങൾ മാത്രമേ ഇവിടെ എന്തെങ്കിലും ശരി ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ. ഇക്കൂട്ടർ മറ്റുള്ള പാർട്ടിക്കാർക്ക് നേരെ വിരൽ ചൂണ്ടും, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കുറ്റം പറയും. ഇതാണ് ഇവരുടെ ഒരേ ഒരു ജോലി. എൻ്റെ അഭിപ്രായം, കുറ്റം പറയുന്നവനും അനുതപിക്കണം, മനസ്സ് രൂപാന്തരപ്പെടുത്തണം. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും മനസ്സിന് മാറ്റം വരുത്തി ശരിയായവ മാത്രം ചെയ്യുവാൻ ഒരുക്കമുള്ളവരും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവരും ആയിരിക്കണം. പ്രിയ സുഹൃത്തെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നാം നമ്മുടെ ശക്തിയിലും നമ്മുടെ സ്വാധീനത്തിലും നമ്മുടെ കഴിവിലും ആശ്രയിക്കും എന്നുള്ളതല്ലേ? ഇതാണ് തകർച്ചയ്ക്ക് കാരണവും. നിഗളം ഒരിക്കലും നല്ലതല്ല. നമ്മുടെ കഴിവിലും താലന്തുകളിലും നേട്ടങ്ങളിലും പുകഴുവാൻ നമുക്കൊന്നുമില്ല. മനുഷ്യൻ വെറും ഒരു ശ്വാസം മാത്രമാകുന്നു. പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് എടുക്കുവാൻ കഴിയാതെ വന്നാൽ പിന്നെ ഈ പറഞ്ഞതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞും അനുസരിച്ചും അവിടുത്തെ പാദപീഠത്തെങ്കിൽ സമർപ്പിച്ചും കഴിയുന്നതാണ് അനുഗ്രഹം. ഓരോ നേട്ടങ്ങൾക്കും നാം മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്, അല്ലാതെ മനുഷ്യനെ ഉയർത്തുകയല്ല. ഈ വാക്യങ്ങളിൽ ദൈവം ഹബക്കൂക്കിനോട് പറയുകയാണ്, ഹബക്കൂക്കേ, നീ ചിന്തിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പാപം കണ്ടിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന്. ഞാൻ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ഒരു രാജ്യത്തെ ഒരുക്കുന്നുണ്ട്. എൻ്റെ ജനം അനുതപിച്ച് മനം തിരിയുന്നില്ല എങ്കിൽ ഞാൻ ആ ബാബിലോന്യരെ നിയോഗിച്ച് യഹൂദയെ ശിക്ഷിക്കും. ഈ ബാബിലോന്യർ എങ്ങനെയുള്ളവരാകുന്നു എന്നും ദൈവം യഹൂദയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. കൽദയർ ഉഗ്രന്മാരാകുന്നു, അതിശക്തന്മാരായി അവർ വരും. അവർ ഘോരന്മാരും ഭയങ്കരന്മാരുമാകുന്നു. പുള്ളിപ്പുലികളേക്കാൾ വേഗതയും ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയുമുള്ള ആളുകൾ. അതെ, കഴുകനെ പോലെ കുതിരച്ചേവകർ വരുന്നു, കൊടുങ്കാറ്റ് പോലെ വരുന്ന ബാബിലോന്യർ സ്വയസംതൃപ്തി പ്രാപിച്ചവർ കൂടിയാകുന്നു. ഇവരുടെ മുൻപിൽ നിൽക്കുവാൻ യഹൂദയ്ക്ക് ഒരു നാളും സാധിക്കുകയില്ല. രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം, അനുതപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. പക്ഷെ യഹൂദ ദൈവശബ്ദം അനുസരിച്ചില്ല എന്ന് നാം കാണുന്നു. അതുകൊണ്ട് ബാബിലോന്യർ വന്ന് ചരിത്രം പറയുന്നത് യെരുശലേമിനെ ബാബിലോന്യർ നശിപ്പിച്ചത് വളരെ ക്രൂരമായിരുന്നു എന്നാണ്. ഒരു ദയവുമില്ലാതെ കൊന്നൊടുക്കി, തീ വെച്ച് ചുട്ടു. ബാബിലോന്യർ അവിടെ ചെയ്ത പല കാര്യങ്ങളും അറിയുവാൻ പറയുവാൻ പോലും പ്രയാസമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കാമെന്ന് കരുതുന്ന എല്ലാവരുടെയും ജീവിതം ഏറ്റവും അധപ്പതിച്ചതായിരിക്കും. ചരിത്രം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പിനെ നാം ഒരിക്കലും അവഗണിക്കരുത്. എത്ര ഉന്നതമായ ഒരു അവസ്ഥയാണ്, ഒരറിവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തെ അറിയുവാൻ, ദൈവ വഴികളിൽ നടക്കുവാനായിട്ടുള്ള ആ ഉന്നതമായിട്ടുള്ള അവസരം. പ്രിയ സുഹൃത്തെ, ആ ഒരു അവസരം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ?